So today we are going to discuss about chartered accountancy. Chartered accountancy kurichulla oru cheriya discussion aanu innu nammal cheyan povunnathu. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നമുക്കറിയാം, നമ്മുടെ പല സുഹൃത്തുക്കളും കൂട്ടുകാരും കൂടുതലായും സയൻസ് സബ്ജക്ട്സിൽ നിന്നും മാറി കോമേഴ്സ് സബ്ജക്ട്സിലേക്ക് താല്പര്യം കാണിക്കാൻ തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു ഫാക്റ്റ്, അതിൻ്റെ ഒരു കാര്യം ഒരു വശത്ത്, മറുവശത്ത് പിന്നെ കൂടുതൽ കൂടുതൽ കുട്ടികൾ കോമേഴ്സ് സബ്ജക്ട്സ് പഠിച്ച് ഗ്രാജുവേഷൻ ആയാലും പ്ലസ് ടു ആയാലും പുറത്തിറങ്ങുകയാണ്. അപ്പോൾ അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഓപ്ഷനാണ് സി എ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നോർമൽ അക്കൗണ്ടൻസിയും ചാർട്ടേഡ് അക്കൗണ്ടൻസിയും തമ്മിലുള്ള വ്യത്യാസം, ഓവറോൾ പിക്ചർ എന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻസിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് അക്കൗണ്ടൻസി എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. പുതിയൊരു കാര്യം മനസ്സിലാക്കുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ്, ഓൾറെഡി നിലനിൽക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഏതൊരു ഓർഗനൈസേഷനും, ഏതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏതൊരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായാലും, അവർക്കൊക്കെ നമുക്കറിയാം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കാറുണ്ട്. അതായത് കാഷ് അല്ലെങ്കിൽ വെൽത്ത് വരും പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ റെക്കോർഡിംഗ് ആണ് ശരിക്കും അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത്. എന്നുവെച്ചാൽ ഏതൊരു സമയത്തും അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് നടക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ റെക്കോർഡിംഗ്, അതൊക്കെയാണ് അക്കൗണ്ടൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള റോൾ. അപ്പോൾ ഇവരെ നമുക്ക് ബുക്ക് കീപ്പേഴ്സ് എന്ന് പറയാം. ഇൻകമ്മിങ്ങും ഔട്ട് ഗോയിങ്ങുമായിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്ന ആൾക്കാരാണ് ശരിക്കുള്ള അക്കൗണ്ടൻസ്. അപ്പോൾ ഇവരും ചാർട്ടേഡ് അക്കൗണ്ടൻസും തമ്മിലുള്ള വ്യത്യാസം, മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഏതൊരാൾക്കും സാധാരണ കോമേഴ്സ് പ്ലസ് ടു അല്ലെങ്കിൽ ബികോം അല്ലെങ്കിൽ ആ കോമേഴ്സ് റിലേറ്റഡ് സബ്ജക്ട്സ് പഠിച്ചു വരുന്ന ഒരാൾക്ക് അക്കൗണ്ടൻസി കോഴ്സ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് പുറത്തിറങ്ങിയാൽ അവർക്കൊരു അക്കൗണ്ടൻ്റായി ജോബ് കിട്ടിയാൽ, അത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു പേഴ്സണ് വേണ്ടിയായിട്ടോ നിങ്ങൾക്ക് അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും ബുക്ക് കീപ്പേഴ്സ് അല്ല, അവരെ ട്രസ്റ്റ് കീപ്പേഴ്സ് എന്ന് പറയാം. കാരണം അവരെ ഓൾറെഡി അവരെ സർട്ടിഫൈ ചെയ്തിരിക്കുന്നു, ദീസ് ആർ ദ ചാർട്ടേഡ് അക്കൗണ്ടൻസ്. അപ്പോൾ അവരെന്നൊരു കോമൺ മിനിമം ട്രസ്റ്റ് അല്ലെങ്കിൽ അവരിൽ നിന്നും ഒരു പിന്നെ ഒരു ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻസിൻ്റെ ഒരു കൂട്ടായ്മ ആദ്യമായി നിലവിൽ വരുന്നത് 1854 ഇന്ത്യയിൽ 1949 ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആക്ട് പ്രകാരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് ACPA എന്ന് പറയും. ഇതും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ ഒരു ഇക്വാലൻറ്റ് സർട്ടിഫിക്കേഷനാണ്. ഒരു വ്യക്തി, ഒരു കാൻഡിഡേറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻസി അതിൻ്റെ എക്സാംസും അതിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കോൾ ദം ചാർട്ടേഡ് അക്കൗണ്ടൻസ്. അവരുടെ പേരിൽ നമുക്ക് പ്രിഫിക്സ് ആയിട്ട് വേണമെങ്കിൽ CA ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 5 ഫുൾ ടൈം അവർ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫീൽഡിൽ പ്രാക്ടീസിങ് ആണെങ്കിൽ അവരുടെ പേരിന് മുമ്പിൽ FCA എന്ന് കൂടി ചേർക്കാൻ പറ്റും എന്നുള്ളതാണ്. ആസ് ഓഫ് April 2017 270,000 ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. ഇനി പറയാനുള്ളത് എലിജിബിലിറ്റി ഓഫ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. പൊതുവേ നമുക്കറിയാം പല കൂട്ടുകാരും പല കുട്ടികളും ഡിഗ്രി കഴിഞ്ഞിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പോകാറുണ്ട്. ചില കുട്ടികൾ 10th കഴിഞ്ഞ് പോകാറുണ്ട്, ചില കുട്ടികൾ 12th കഴിഞ്ഞ് പോകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫാക്ട്സ് ഉണ്ട്, എന്താണ് ശരിക്കുള്ള എലിജിബിലിറ്റി. ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് 10th കഴിഞ്ഞാൽ കോമൺ പ്രൊഫഷൻസി ടെസ്റ്റ് CPT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, അതിന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ ഈ പരീക്ഷ നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കംപ്ലീറ്റ് യുവർ പ്ലസ് ടു കഴിയണം എന്നുള്ളതാണ്. പ്ലസ് ടു കഴിഞ്ഞ് എക്സാം എഴുതിയിട്ട് റിസൾട്ട് വന്നില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ എക്സാം ഓൾറെഡി എഴുതിയ ആളായിരിക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് CPT കോമൺ പ്രൊഫഷൻസി ടെസ്റ്റ് എഴുതാം എന്നുള്ളതാണ്. വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് പ്ലസ് ടു മാർക്ക് ഇതിൽ ഏതൊരു കാരണവശാലും ഇതൊരു ക്രൈറ്റീരിയ അല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ വയസ്സോ പ്ലസ് ടു മാർക്കോ നിങ്ങളുടെ CPT കോമൺ പ്രൊഫഷൻസി ടെസ്റ്റിന് ഒരു ആധാരവുമല്ല. അടുത്തതായിട്ടുള്ളത് ഈ പ്ലസ് ടു കഴിഞ്ഞ് ചില ആൾക്കാർ ഗ്രാജുവേഷൻ കഴിഞ്ഞ കൂട്ടുകാരുണ്ടാവും, അവർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് CPT കോമൺ പ്രൊഫഷൻസി ടെസ്റ്റ് എഴുതാതെ തന്നെ ദേ ക്യാൻ ഗോ ഫോർ CA പ്രോഗ്രാം. അത് എങ്ങനെയെന്നുള്ളത് നിങ്ങളൊരു കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക 50% മാർക്കുണ്ടായിരിക്കണം. നിങ്ങൾ നോൺ കൊമേഴ്സ് സബ്ജക്ട്സിലാണ് നിങ്ങൾ നിങ്ങളുടെ ഗ്രാജുവേഷൻ നേടിയിട്ടുള്ളതെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് 55% 55% മാർക്ക്. മാത്സ് ഉൾപ്പെടാത്ത സബ്ജക്ട്സിൽ മാത്സിന് മാറ്റി നിർത്തിയാൽ നിങ്ങൾ 55% മാർക്കുണ്ടായിരിക്കണം. മാത്സിനെ ഉൾപ്പെടുത്തിയാൽ യു ഹാവ് ടു ഹാവ് 60%. അപ്പോൾ ഈ മാർക്ക് ക്രൈറ്റീരിയ ഉള്ള ആൾക്കാർക്ക് CPT കോമൺ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എഴുതാതെ ഡയറക്റ്റ് CA പ്രോഗ്രാമിന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഒരു CA കോഴ്സ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ താല്പര്യമുള്ള പല കൂട്ടുകാരും ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് നൽകുന്ന ആൾക്കാരോ വഴി ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതിൻ്റെ ബ്രീഫ് ഇതാണ്. 4 levels ഓഫ് CA കോഴ്സാണുള്ളത്. ആദ്യത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ 10th കഴിഞ്ഞ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന കോമൺ പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞ് നിങ്ങൾ ആ എക്സാം എഴുതും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് ഇൻ്റഗ്രേറ്റഡ് പ്രൊഫഷണൽ കോമ്പിറ്റൻസി കോഴ്സ് IPCC. അപ്പോൾ CPT കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലാണ് CA യിലേക്ക് IPCC അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പ്രൊഫഷണൽ കോമ്പിറ്റൻസി കോഴ്സ്. അത് കഴിഞ്ഞിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് പ്രൊഫഷണൽ കോമ്പിറ്റൻസി എക്സാമിനേഷൻ IPCE, ഇത് രണ്ടും. അപ്പോൾ ഇതിലേക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, നിങ്ങൾ 10th കഴിഞ്ഞ അല്ലെങ്കിൽ +2 കഴിഞ്ഞ ഒരു കുട്ടിയാണെങ്കിൽ യു വിൽ ഗോ ത്രൂ കോമൺ പ്രൊഫഷ്യൻസി ടെസ്റ്റ് എന്നുള്ളതാണ്. അതല്ല, ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാണെങ്കിൽ യു ക്യാൻ മേക്ക് എ ഡയറക്റ്റ് എൻട്രി ചെയ്യാം. ആ മിനിമം മാർക്ക് ക്രൈറ്റീരിയ വെച്ചിട്ട്, അതായത് നിങ്ങളൊരു കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ 50%, നോൺ കൊമേഴ്സ് സബ്ജക്ട്സിലാണ് നിങ്ങളെ ഗ്രാജുവേഷൻ എങ്കിൽ 55% ഉണ്ടായിരിക്കണം. മാത്സ് ഉൾപ്പെടാത്ത സബ്ജക്റ്റ്, മാത്സ് ഉൾപ്പെട്ട സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തിയാൽ യു ഹാവ് ടു ഹാവ് 60%. ഇനി നിങ്ങളുടെ കോമൺ പ്രൊഫഷ്യൻസി ടെസ്റ്റ് CPT കഴിഞ്ഞു, അത് കഴിഞ്ഞ് നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ് കോഴ്സ് IPCCയിലേക്കുള്ള രജിസ്ട്രേഷൻ നേടി, അതിലുള്ള 2 ഗ്രൂപ്പ് എക്സാംസ് ഉണ്ട്, Group 1, Group 2. ഇതിൽ Group 1 വരുന്നതാണ് അക്കൗണ്ടിങ് ബിസിനസ് ലോസ് എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മൂന്നാമതായിട്ടുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, നാലാമത് സബ്ജക്റ്റാണ് ടാക്സേഷൻ. Group 2 അഡ്വാൻസ് അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഇതാണ് 4+3 7 സബ്ജക്റ്റ് നിങ്ങൾ IPCC അല്ലെങ്കിൽ IPCE സെഗ്മെൻറ്റിൽ നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ എക്സാം എഴുതിയെടുക്കേണ്ടത്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ Group 1, Group 2 വെച്ചിട്ട് നിങ്ങൾ Group 1 എക്സാം മസ്റ്റായും പാസ്സായിരിക്കണം ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ നെക്സ്റ്റ് ലെവലിൽ പോകണമെങ്കിൽ. Group 2 നിങ്ങൾക്ക് വേണമെങ്കിൽ ആർട്ടിക്കിൾഷിപ്പിൻ്റെ സമയത്ത് നേടിയെടുക്കാവുന്നതാണ്. അതായത് ആദ്യം നിങ്ങൾ CPT കോമൺ പ്രൊഫഷ്യൻസി ടെസ്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നു ഇൻ്റഗ്രേറ്റഡ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ് കോഴ്സ് അല്ലെങ്കിൽ എക്സാമിനേഷൻ. അത് കഴിഞ്ഞിട്ട് അതിൽ 2 എക്സാമാണുള്ളത്, 2 Group 1 ഉം Group 2 ഉം. Group 1 4 subjects, Group 2 3 subjects. Group 1 എക്സാം പാസ്സായാൽ, 4 subjects പാസ്സായാൽ യു ക്യാൻ സ്റ്റാർട്ട് യുവർ ആർട്ടിക്കിൾഷിപ്പ്. 3 വർഷം നിർബന്ധമായ ആർട്ടിക്കിൾഷിപ്പ് നടത്തണം എന്നുള്ളതാണ്. ഈ ആർട്ടിക്കിൾഷിപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രൊഫഷണൽ CA ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം, അദ്ദേഹം ഫുൾ ടൈം ആ പ്രാക്ടീസ് ചെയ്യുന്ന ആളായിരിക്കണം, അദ്ദേഹത്തിൻ്റെ കീഴിലായിരിക്കണം നിങ്ങൾ 3 വർഷം ആർട്ടിക്കിൾഷിപ്പ്. ഇനിയുള്ളത് Group 2 3 subjects. നിങ്ങൾക്ക് വേണമെങ്കിൽ Group 1 4 subjects, Group 2 3 subjects എക്സാം എഴുതി പാസ്സായതിനു ശേഷം ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ Group 1 4 subjects പാസ്സായതിന് ശേഷം ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് Group 2 3 subjects എക്സാം എഴുതാവുന്നതാണ്. എന്നിട്ട് അത് പാസ്സാവേണ്ടതാണ്. എന്ന് വെച്ചാൽ 7 subjects പാസ്സായതിന് ശേഷമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവൽ CA ഫൈനൽ എക്സാമിന് തുടക്കം കുറിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 വർഷം ശരിക്കും നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പ് എന്ന് വെച്ചാൽ ഒരു പ്രാക്ടിക്കലായി ഒരു CAയുടെ അണ്ടറിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയുള്ള ഒരു ട്രെയിനിങ് ആണ് നിങ്ങൾ ഓൺ ഗോയിങ് റിയൽ ടൈം ട്രെയിനിങ് ആണ് നിങ്ങൾ നേടിയെടുക്കുന്നത്. ഇനി നിങ്ങൾ Group 1 4 subjects പാസ്സായി, Group 2 3 subjects പാസ്സായി, അത് കഴിഞ്ഞിട്ട് ഇഫ് യു ആർ ഗോയിങ് ഫോർ CAയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഈ 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പിൽ തീരാൻ ആറ് മാസം ഉണ്ടാകുമ്പോൾ യു ക്യാൻ ഡയറക്റ്റ്ലി രജിസ്റ്റർ, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് CA ഫൈനൽ എക്സാം. അപ്പോൾ CA ഫൈനൽ എക്സാമിന് 8 subjects. ഈ 8 subjects പാസ്സായാൽ, ഈ 3 വർഷം നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ യു ക്യാൻ ബിക്കം എ സി എ ചാർട്ടേഡ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് എടുത്ത് ഫോർമലായി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി നിങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി, അതിൻ്റെ ഒരു ബേസിക്കായ ഒരു ബ്രീഫായ സമ്മറി ആയിരുന്നു. കൂടാതെ എങ്ങനെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാം എന്നുള്ള ഒരു ചെറിയ ഒരു 4-4 ലെവൽ, ആദ്യം CPT, സെക്കൻഡ് IPCC, തേർഡ് ആർട്ടിക്കിൾഷിപ്പ്, ആൻഡ് ഫോർത്ത് ഇസ് ദ ഫൈനൽ CA എക്സാം. ഈ 4 വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ ഒരു ബ്രീഫ് സമ്മറിയാണ് നമ്മൾ ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.